ഹലോ, നമസ്കാരമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ട്രോളുകൾ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിചാരലുണ്ടാവും. പക്ഷേ നമ്മളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ എന്തു തന്നെയായാലും നമ്മളെയൊക്കെ ബാധിക്കുന്ന ചില ചോദ്യങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും വരും. ഈ തെരഞ്ഞെടുപ്പിലുള്ള ആ ചോദ്യം തന്നെ ജനാധിപത്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമെന്ന് പറയുന്നത് ഡെമോക്രസി, ലോക്തന്ത്ര്, ജനാധിപത്യം എന്നുള്ളൊരു സംഭവം ആവുന്ന സമയത്ത് അത് നമ്മൾ രാഷ്ട്രീയം മാറ്റി വെച്ചും കൂടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളിപ്പം ഇപ്പം റൂളിംഗ് പാർട്ടിയുടെ സപ്പോർട്ടിൽ നിൽക്കുന്നുണ്ടാവും. അത് റൂളിംഗ് പാർട്ടി കേരളത്തിലായാലും, റൂളിംഗ് പാർട്ടി ഏതെങ്കിലും വേറെ സംസ്ഥാനത്തിലായാലും, റൂളിംഗ് പാർട്ടി സെൻട്രലായാലും, റൂളിംഗ് പാർട്ടി എന്നുള്ളൊരു സംഭവമുണ്ട്. അത് ഏതായാലും നമ്മൾ മാറ്റിയേക്കാം. ഒപ്പോസിഷൻ എന്ന് പറഞ്ഞ വേറൊരു സെറ്റപ്പുണ്ട്. ഈ ഒപ്പോസിഷൻ സ്ട്രോങ് ആവുക എന്നുള്ളത് ജനാധിപത്യത്തിൽ വളരെ ആവശ്യമുള്ള സാധനമാണ്. ഒപ്പോസിഷൻ സ്ട്രോങ് ആവുക എന്നുള്ളതിൻ്റെ ഒപ്പം ഒപ്പോസിഷന് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതും ഒരു എൻവയൺമെൻ്റ്, ഒരു സാഹചര്യം ഉണ്ടാവുക എന്നത് ജനാധിപത്യത്തിന് വളരെ ആവശ്യമുള്ള സാധനമാണ്. ജനാധിപത്യത്തിൻ്റെ, ഡെമോക്രസിയുടെ ഓരോ സിസ്റ്റംസും അതിൻ്റെ അപ്പാരറ്റസ് തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കുറച്ച് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജനാധിപത്യം ഒരു ഡെമോക്രസി, വലിയൊരു ഡെമോക്രസി ആവുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് ഉണ്ടാവുന്നതല്ല. അത് വർഷങ്ങളെടുത്തിട്ട്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എത്രയോ വർഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് വരുന്നത്. ആ സംഭവത്തിനൊക്കെയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ പൊളിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു അജണ്ട ഉണ്ടായിരിക്കാൻ മതി. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് കൺട്രോള് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജനാധിപത്യത്തിൻ്റെ ഡെമോക്രാറ്റിക് അപ്പാരറ്റസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാലാകാലം നമ്മളെ പാർട്ടി തന്നെ അധികാരത്തിൽ നിലനിൽക്കുമെന്നുള്ളൊരു സംഭവം. എല്ലാ പാർട്ടികൾക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലേ? ഏത് പാർട്ടിയാണെങ്കിലും ആ പാർട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. എന്താ, വേറൊരു പാർട്ടി ഒപ്പോസിഷൻ കടന്നോട്ടെ, പക്ഷെ നമ്മളെ കൺട്രോളിലായിരിക്കണം, ഒരിക്കലും നമുക്ക് അധികാരം നഷ്ടപ്പെടരുത് എന്നുള്ള രീതിയിലാണ് എല്ലാ പാർട്ടികളും അങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷെ ഇതുകൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണ്? ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ ഏത് പാർട്ടിയിലുള്ള, നിങ്ങൾ ഭരണപക്ഷത്തിൻ്റെ കൂടെ ആയാലും പ്രതിപക്ഷത്തിൻ്റെ കൂടെ ആയാലും, നിങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലെങ്കിലും ഒക്കെ തന്നെ, നമ്മളുടെയൊക്കെ ജീവിതത്തിനെ ബാധിക്കുന്നത്, നമ്മളൊക്കെ ജീവിതത്തിനെ നമുക്ക് വേണ്ട രീതിയിൽ ഫ്രീഡത്തോട് കൂടിയിട്ട് ജീവിക്കാൻ കഴിയുന്നതിന് ഈ ഡെമോക്രസി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ ചിലപ്പം കമ്പയർ ചെയ്യാൻ മതി, ഒരു രാജവാഴ്ചയുള്ളൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ ക്രൈം കുറവല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ അതേപോലെ തന്നെ ക്രൈം കുറവാണ് എന്ന് പറയുമ്പോൾ തന്നെ രാജവാഴ്ചയുള്ള സ്ഥലത്ത് പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ് അല്ല ആ ഒരു മൊത്തമായിട്ട് ആര് ഭരിക്കണം എന്നുള്ളതിൽ ജനങ്ങളുടെ പങ്കാളിത്തം എന്നുള്ള സംഭവം അത് രാജവാഴ്ചയിലില്ല. അവിടെയാണ് നമ്മൾ രാജവാഴ്ച എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് മാറി ഡെമോക്രസിയിലേക്ക് പുരോഗമിച്ച് വന്നത് പല സ്ഥലങ്ങളിലും. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ റഷ്യയിൽ ഡെമോക്രസിയാണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ എവിടെ, അവിടെ എന്താണ്, പുട്ടിൻ്റെ റഷ്യ എന്നാണ് പറയപ്പെടുന്നത്. കാരണം അവിടെ ഒപ്പോസിഷനെ എന്ത് രീതിയിൽ വേണമെങ്കിൽ ഇല്ലാതെയാക്കാനും നിഷ്പ്രഭമാക്കാനും വേണ്ടിയിട്ടുള്ള അപ്പാരറ്റസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഫെയറായിട്ട് ഡെമോക്രാറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നിപ്പോൾ ധാരാളം പ്രധാനമന്ത്രി മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന, ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടാവും. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട സംഭവിച്ചാൽ, ഈ ഡെമോക്രാറ്റിക് സിസ്റ്റം സ്ട്രോങ് ആയാൽ മാത്രമേ മോദി എന്നല്ല ഏതൊരു പ്രധാനമന്ത്രി ഇഷ്ടപ്പെട്ടും ഇഷ്ടപ്പെടാതെ ഇരുന്നിട്ടും ഒക്കെ കാര്യമുള്ളൂ. കാലാകാലം ഭരിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയൊന്നും ആയിരിക്കില്ല മോദി. ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം പൊളിച്ചടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അപ്പാരറ്റസും മെഷീനറിയും ഒക്കെ തന്നെ കുളമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരധികാരത്തിൽ വരുമ്പോഴും അവിടെ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടും. അതിപ്പോൾ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും, ഏത് ഗഠബന്ധൻ അധികാരത്തിൽ വന്നാലും, ഡെമോക്രാറ്റിക് അപ്പാരറ്റസ് പൊളിച്ചടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡെമോക്രാറ്റിക് അപ്പാരറ്റസിനെ ബിൽഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും അധികാരത്തിൽ വരുന്ന ആൾക്കാർക്ക് ആ അധികാരത്തിൽ തുടർന്ന് നിൽക്കാനും ഒപ്പോസിഷനെ കൺട്രോൾ ചെയ്യാനും അവരെ ബുദ്ധിമുട്ടിക്കാനും നമ്മളുടെ മാത്രം കാര്യങ്ങൾ നടത്താനും അവസാനം ജനജീവിതം ദുസ്സഹമാവാനും ഒന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാവാനും ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ആര് അടുത്തത് അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളതിനേക്കാളും നമ്മളുടെ ഡെമോക്രാറ്റിക് സിസ്റ്റം പൊളിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇന്ന് പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവും, ആ ഞാൻ ഭരണപക്ഷത്തിൻ്റെ ആളാണ്, കാരണം അപ്പോൾ ഭരണപക്ഷം കാലാകാലം ഇവിടെ അധികാരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല, കാരണം ഞാൻ ഭരണപക്ഷത്തിൻ്റെ ആളാണ്. അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കാം മതി പല സ്ഥലത്തുനിന്നും പ്രതിപക്ഷത്തുനിന്നൊക്കെ ആൾക്കാർ അങ്ങോട്ട് ചാടിപ്പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഫണ്ടമെൻ്റലായിട്ട് ആലോചിച്ച് നോക്കൂ. ഒരു കറപ്ഷൻ കേസിൽ കുടുങ്ങിയൊരു വ്യക്തി പാർട്ടി മാറുമ്പോൾ കറപ്ഷൻ കേസ് ഇല്ലാണ്ടാവുകയാണ്. എങ്ങനെയാണത് ഒരു ശരിയാണ് എന്ന് സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് തോന്നുന്നത്? ഇപ്പോൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ കൂടി ജീവിക്കുന്ന ആൾക്കാർ മാത്രമുണ്ട്. ഞാൻ പലപ്പോഴും ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വഴി ജീവിക്കുന്ന ആൾക്കാരെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ രണ്ട് മണ്ടന്മാരെയാണ് എൻ്റെ മനസ്സിൽ വരിക. ആ മണ്ടന്മാരെന്ന് പറയുന്നത്, ഒരു മണ്ടൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ, ഒരാൾ പറയുകയാണ് എനിക്ക് ആശുപത്രി വേണ്ട, ഞങ്ങൾക്ക് വിദ്യാലയങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വേണ്ട, കോളേജുകൾ വേണ്ട, അമ്പലം മതി എന്ന് പറഞ്ഞിട്ട് ഒച്ചയും പുള്ളി ഉണ്ടാക്കുന്ന ഒരു ചങ്ങായി കണ്ടിട്ടില്ലേ? അത് ഒരു മണ്ടൻ. വേറൊരു മണ്ടൻ കോവിഡ് സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളത്, മൂപ്പരിങ്ങനെ മാസ്ക് ഇടണമെന്ന് പറയുമ്പോൾ മൂപ്പര് മാസ്കൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് മൂപ്പര് ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് പള്ളിയിലേക്ക് നടന്നു പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതായത് ഇങ്ങനെ ഇത് ഈ മണ്ടന്മാരെന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്ന രണ്ട് ക്യാരക്ടേഴ്സാണിത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതൊരു വിഭാഗം മെജോറിറ്റി ആവുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഇല്ലാതെ പോകുമ്പോൾ, അത് സ്ട്രെങ്ത് ഇല്ലാതെ വരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നം നമ്മളെ സമൂഹത്തിലുണ്ടാവും. അത് ഒരു റിലീജിയസ് മാത്രമല്ല, നിങ്ങൾ ഏത് പൊളിറ്റിക്കൽ പാർട്ടി വേണമെങ്കിൽ നോക്കിക്കോളൂ, നിങ്ങൾ കോൺഗ്രസിനെ നോക്കിക്കോളൂ, കമ്മ്യൂണിസ്റ്റുകാരെ നോക്കിക്കോളൂ, ബി ജെ പിനെ നോക്കിക്കോളൂ, അല്ലാത്ത എന്തെങ്കിലും പാർട്ടികളെ നോക്കിക്കോളൂ, ആപ്പിനെ നോക്കിക്കോളൂ, ഏത് പാർട്ടിയാണെങ്കിലും അധികാരത്തിൽ വരുന്ന സമയത്ത് അവിടുത്തെ ജനാധിപത്യ ഡെമോക്രാറ്റിക് സിസ്റ്റംസ് സ്ട്രോങ് അല്ലെങ്കിൽ അത് അവർ അതിനെ അവർ ഉപയോഗിക്കുക ഒപ്പോസിഷനെ ഇല്ലാണ്ടാക്കാനാണ്. കാരണം ഒരു യുദ്ധത്തിൽ എന്താണ്, ഒരു യുദ്ധമായിട്ട് ഇതിനെ കാണുമ്പോൾ ഒരു ഇലക്ഷനെയും രാഷ്ട്രീയത്തെയും ഒരു ജനാധിപത്യ പ്രക്രിയയല്ലാണ്ട് ഒരു വോർ ഞങ്ങൾ മാത്രം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അവസാനം അനുഭവിക്കുന്ന ആരാണ്? സാധാരണക്കാരാണ്. കാരണം വെൻ ദ ഡെമോക്രാറ്റിക് സിസ്റ്റം ബ്രേക്സ്, നിങ്ങൾക്കും രക്ഷയില്ല, എനിക്കും രക്ഷയില്ല. നമ്മുടെ രാഷ്ട്രീയവും ചായ്വുകൾ എന്ത് തന്നെയായാലും, ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോദി നാളെ അധികാരത്തിലുണ്ടാവില്ല, അതിനുശേഷം വരുന്നത് ആരാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് പുട്ടിൻ അവിടെ നിൽക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങളുണ്ട്, പുട്ടിന് ശേഷം അവിടുത്തെ ഡെമോക്രാറ്റിക് സിസ്റ്റം തന്നെ കംപ്ലീറ്റ് അധികാരത്തിൽ വരുന്ന ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. നാളെ പുട്ടിനെക്കാട്ടും ഭയങ്കര മോശമായിട്ടുള്ള വേറൊരാൾ വന്നു കഴിഞ്ഞിട്ട് റഷ്യയിൽ എന്ത് നടക്കും എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മോദിയെ, ഇന്ന് മോദിയെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് നാളെ വേറൊരാൾ വരുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും മോദി എത്ര ഭേദമായിരുന്നു എന്നുള്ളത്. ട്രംപ് ഇവിടെ അധികാരത്തിൽ വന്ന സമയത്താണ് ആൾക്കാർ പറഞ്ഞത് ബുഷ് എത്ര ഭേദമാണ്. ഇപ്പോൾ ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല, ഡെമോക്രാറ്റിക് സിസ്റ്റങ്ങൾ ഒന്നും ശരിയല്ല, അങ്ങനെയൊന്നും അല്ല സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നെറേറ്റീവ് ഉണ്ട്. നമ്മളുടെ കറൻറ്റ് ഡെമോക്രാറ്റിക് സിസ്റ്റം ശരിയല്ല, ശരിയല്ല, നമ്മൾ വളരെ സ്ട്രോങ് ഉള്ള ആൾക്കാർ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ നെറേറ്റീവ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെമോക്രാറ്റിക് സിസ്റ്റം പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഒരു വലിയ രാജ്യമാവുമ്പോൾ ധാരാളം ചിന്തകൾ ഉണ്ടാവുമ്പോൾ, പല പല പാർട്ടികൾ ഉണ്ടാവുമ്പോൾ, സ്വാഭാവികമായിട്ടും ആ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് മൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മളുടെ അടുത്ത് ഇന്ന് എല്ലാവർക്കും റൈറ്റ്സ് ഉള്ള, എല്ലാവർക്കും ഇക്വാലിറ്റി ഉള്ള, തുല്യതയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റമാണ്. നമ്മൾക്കൊക്കെ പങ്കുചേരാൻ പറ്റുന്ന, പങ്കെടുക്കാൻ പറ്റുന്ന, നമ്മൾക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡെമോക്രാറ്റിക് സിസ്റ്റം. അപ്പോൾ ഇന്ന് ഈ സമയത്ത് തിരഞ്ഞെടുപ്പ് എവിടെയാണെങ്കിലും, അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, ഇപ്പോൾ എവിടെയാണെങ്കിലും, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും, ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാന വിഷയം ജനാധിപത്യമാവുമ്പോൾ, ഡെമോക്രസി ആവുമ്പോൾ, അവിടെ ആ തിരഞ്ഞെടുപ്പ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങൾ ബാധിക്കുന്നത് അധികാരത്തിൽ വരുന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല, സാധാരണ ജനങ്ങളെ അത് ബാധിക്കും. അപ്പോൾ എപ്പോഴും എന്തൊരു സംഭവം നടക്കുമ്പോഴും അത് നമ്മുടെ ഡെമോക്രസിയെ, നമ്മളെ ജനാധിപത്യ പ്രക്രിയയെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ചിന്തിക്കണം. അതിപ്പോൾ നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി ചിന്തിച്ചാലും, ഒപ്പോസിഷൻ പാർട്ടിയിലുള്ള അരവിന്ദ് കെജ്രിവാളിനെ പോലൊരാളെ ജയിലിലടയ്ക്കാൻ നോക്കുമ്പോഴും, ബാക്കി ഒപ്പോസിഷൻ പാർട്ടികളുടെ ഫണ്ടുകൾ മരവിപ്പിക്കാൻ നോക്കുമ്പോഴും അങ്ങനെ എല്ലാ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും അത് നിങ്ങളുടെ നിങ്ങൾ ചിലപ്പം സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടി ആയിരിക്കാൻ മതി അധികാരത്തിൽ, പക്ഷേ അത് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് അത് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നിങ്ങൾ ഒരിക്കലും ഭരണപക്ഷിയുടെ കൂടെയല്ല, നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടാവേണ്ടത് ജനാധിപത്യത്തിൻ്റെ കൂടെയാണ്, ഡെമോക്രസിയുടെ കൂടെയാണ്. കാരണം നമുക്കിന്ന് എന്തു തന്നെ നമുക്ക് പറയാൻ പറ്റും, നമ്മൾ ഭരണപക്ഷത്തെ സപ്പോർട്ട് ചെയ്യാനോ പ്രതിപക്ഷത്തെ സപ്പോർട്ട് ചെയ്യാനോ നമുക്ക് രാഷ്ട്രീയമായിട്ട് കാര്യം പറയാനോ നമുക്ക് അഭിപ്രായങ്ങൾ പറയാനോ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനോ ഒക്കെ ആ സ്വാതന്ത്ര്യം ഒക്കെ നൽകുന്നത് ജനാധിപത്യമാണ്, ഡെമോക്രസിയാണ്. അതിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങൾ എടുത്തു കളയാൻ വലിയ സമയമൊന്നും എടുക്കില്ല. മോഡി ഏൽപ്പെടുത്തി കളയുന്നുണ്ടാവില്ല, പക്ഷെ മോഡിക്ക് ശേഷം വരുന്ന ആൾക്കാർ എടുത്ത് കളഞ്ഞില്ല എന്നുള്ള എന്താ ഉറപ്പ്? അവിടെ ഇന്ന് നടത്തുന്ന ഡിസ്ക്രിമിനേറ്ററി ലൈനുകൾ മാറ്റി വരയ്ക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് നിങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വര വരയ്ക്കുന്നുണ്ടല്ലോ, ആ നിങ്ങൾ ഞങ്ങൾ വര ഞങ്ങൾ നമ്മൾ എന്ന് വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ കൂടി അങ്ങ് പോവും. അപ്പം ഭരണപക്ഷത്തിൻ്റെ കൂടെയാണ് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം പെട്ടെന്ന് പ്രതിപക്ഷമായി അങ്ങ് മാറും. ആലോചിച്ച് നോക്കുക, ഇത് ഇന്ത്യയുടെ കാര്യം മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും വരുന്നൊരു സംഭവമാണ്. അതർ ചെയ്യപ്പെടാൻ അപരവൽക്കരിക്കപ്പെടാൻ വളരെ എളുപ്പമാണ് എന്ന്, അപരവൽക്കരിക്കപ്പെടാൻ വളരെ എളുപ്പമാവുന്ന ഒരു ലോകത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഭാഷ, നമ്മുടെ വേഷം, നമ്മളുടെ ചിന്താധാര, നമ്മളുടെ വിശ്വാസങ്ങൾ, മതം, ഇതെല്ലാം നമ്മളെ അപരവൽക്കരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ഡിമിനിഷ് ആയി പോവും, മിനിമൈസ് ആയി പോവും. ഇത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി മനസ്സിലാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ടൈപ്പ് മണ്ടന്മാർക്കും ചിലപ്പോൾ ഇത് മനസ്സിലാവില്ല. പക്ഷേ ഒരുവിധ ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ചിന്തിക്കണം എന്നാണ് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തി ജനാധിപത്യമായി മാറുമ്പോൾ, വിഷയം ജനാധിപത്യമായി മാറുമ്പോൾ, ചെറുതായിട്ടെങ്കിൽ ഒന്ന് നമ്മളും കൂടെ ഒന്ന് കൺസേൺ ആവേണ്ട ആവശ്യമുണ്ട്. നബനകനേക്കാം.